إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇസ്ലാമിന്റെ പേരിൽ, എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു തെളിവുമില്ലാത്ത റബീഉൽ അവ്വലിൽ നടന്നുവരുന്ന മൗലിദാഘോഷം എത്ര തന്നെ അതിന്റെ സത്യം ബോധ്യപ്പെട്ടാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വിഭാഗമെന്നും ഉണ്ടാകും. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ട് മൗലിദ് കഴിക്കുന്നില്ല, നബിദിനം ആഘോഷിക്കുന്നില്ല, എന്തുകൊണ്ടാണ് നമ്മൾ റബീഉൽ അവ്വൽ 12-നോ അല്ലെങ്കിൽ ആ മാസത്തിൽ എന്തെങ്കിലും ഒരു ദിവസത്തിലോ ഇത്തരത്തിലൊരു ആഘോഷത്തെ അംഗീകരിക്കുന്നില്ല, മാത്രമല്ല ശക്തമായി അതിനെതിർക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അത് വിശദമായി സംസാരിച്ചതാണ്. എങ്കിലും സാന്ദർഭികമായ വിഷയമെന്ന നിലക്ക് ഒരുപാട് ചർച്ചകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മ പുതുക്കേണ്ടതുണ്ട്. ഇന്ന് മുമ്പുള്ള കാലത്തെ പോലെയല്ല, ഒരുപാട് സംവിധാനങ്ങളും പരസ്പരം കാര്യങ്ങൾ കൈമാറാനും അറിയാനുമുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സത്യാവസ്ഥ സത്യവിശ്വാസി അറിയുകയും അത് അറിയാതെ അറിവില്ലാതെ പെട്ടുപോയ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത്? എന്തുകൊണ്ടാണ് നബിദിനത്തെ നമ്മൾ ശക്തമായി, നബിദിനാഘോഷത്തെ നമ്മൾ ശക്തമായി എതിർക്കുന്നത്? അതിന് കൃത്യമായ കാരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കണം. വെറുതെ അങ്ങ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം സത്യന്വേഷികളായ, വളരെ ആത്മാർത്ഥമായി ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എമ്പാടുമുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിവില്ലായ്മ കൊണ്ടും ഇത്രയും കാലം അവർ ആചരിച്ചു പോകുന്ന ഒരു ആഘോഷം എന്ന നിലയ്ക്ക് അത് തുടർന്നു വരുന്നവരാണ്. അതിന്റെ ഗൌരവം, അത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് എന്നറിയാത്തതുകൊണ്ട് അതിൽ പെട്ടുകിടക്കുന്ന നിരവധി അനവധി ആളുകളുണ്ട്. അതുകൊണ്ട് വിശ്വാസി എന്ന നിലയ്ക്ക് സത്യം മനസ്സിലായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി അവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത് അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയാണ് ആരോപണം വരാറുള്ളത്. ഒരിക്കലുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളത് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ഖുതുബകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സത്യസന്ധമായ പ്രവാചക സ്നേഹം എന്താണ്, അതിന്റെ അടയാളങ്ങൾ എന്താണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുൻഗാമികൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ മുഹിബ്ബാണ് നമ്മുടെ സ്നേഹം, മഹബ്ബത്തുർ റസൂൽ. അത് സത്യസന്ധമാണ് ആകണമെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില അടയാളങ്ങളുണ്ട്, അതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു തിന്മ അതിനെ അത് ചെയ്യാത്തതും അതിന് ശക്തമായി എതിർക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതിന്റെ വിധി എന്താണ്? ഒരാളുടെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ആ ഷഹാദ ശരിയാകണമെങ്കിൽ അതിലുള്ള ഒരു നിബന്ധനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഷഹാദ ശരിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല, അവന്റെ ഈമാൻ അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് അവന്റെ ഷഹാദ, കലിമത്തു ഷഹാദ, അഷ്ഷഹാദതാനി, ആ രണ്ട് ഷഹാദത്തുകൾ ശരിയാകണമെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, അതിന്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു, നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഈമാൻ പരിപൂർണമാകണമെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവരെക്കാളൊക്കെ സ്നേഹിക്കണം. അള്ളാഹു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്കിലാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. ഈമാൻ അടിസ്ഥാനപരമായി അസ്ലൻ ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉണ്ടാകണം. ആ ഈമാൻ കമാൽ അത് പൂർത്തിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവരെക്കാളൊക്കെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാൾ അവന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല, ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ അവന്റെ മകനേക്കാൾ, അവന്റെ ഉപ്പയേക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, എല്ലാവരെക്കാളും ഞാനാകണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ, എങ്കിൽ അവന്റെ ഈമാൻ പൂർത്തിയാകുകയുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബക്കാർ, ഉപ്പ, ഉമ്മ, മക്കൾ, എല്ലാവരെക്കാളും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, എങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. ഇതാണ് ഒരു വിശ്വാസി വിശ്വസിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ നബിദിനം ആഘോഷിക്കാതിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, സലാതുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത ഈമാൻ. എത്രത്തോളം പഠിപ്പിച്ചു ഒരാൾക്ക് ഈമാനിന്റെ മാധുര്യം, അത് ആസ്വദിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന്, അനിയക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ, അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹു ആയിരിക്കണം, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം, എങ്കിലേ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രമാത്രം വ്യക്തമായി ധാരണയുള്ളവരാണ് ഈ വിഷയത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല നമ്മൾ നബിദിനം ആഘോഷിക്കാത്തത്. എന്തൊക്കെ ആരോപണങ്ങളാണ്, അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല, അവർ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സ്വലാത്ത് എന്നുള്ള വിഷയം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതിനെതിർക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നില്ല എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നമ്മൾക്കുണ്ടാകണം. അതെല്ലാവരും അത് മനസ്സിലാക്കിയ ആളുകളായിരിക്കും മിക്കവാറും, എങ്കിലും കൃത്യമായി അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളിൽ മാത്രം ഒതുക്കേണ്ട വിഷയമല്ല, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നബിദിനം ആഘോഷിക്കുന്ന അതിന്റെ മുൻപന്തിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയാൻ പോലുമുള്ള ഒരു ഗുണകാംക്ഷയുടെ മനസ്സ് നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലായിരിക്കും. നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ ഉപ്പയോട്, ഉമ്മയോട്, നമ്മുടെ അടുത്ത ബന്ധുക്കളോട് നമുക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടെങ്കിൽ അവരുടെ പരലോകം രക്ഷപ്പെടണമെന്നുള്ള അതിയായ ഗുണകാംക്ഷയാണ്, നസീഹത്താണ് നമുക്ക് അവരോട് ഉണ്ടാകേണ്ടത്. അവർക്ക് രോഗം വരുമ്പോൾ അവരെ ചികിത്സിക്കുന്നു, അവർക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാകുമ്പോൾ സമ്പത്ത് കൊടുക്കുന്നു, അതൊക്കെ ആവശ്യമുള്ളതാണ്, അത്യാവശ്യമാണ്, അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ സഹോദരൻ, എന്റെ അടുത്ത ബന്ധുക്കൾ നരകത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. അവന് ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും പരലോകം അവന് നഷ്ടപ്പെടരുത്. ഞാൻ അറിഞ്ഞിട്ടത് പറയാതെ അത് മറച്ചുവെച്ചതിന്റെ പേരിൽ നാളെ അവൻ എന്നോട് പരാതി പറയുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന ഒരു അതിയായ താല്പര്യം കൊണ്ട് നമുക്കത് പറഞ്ഞുകൊടുക്കാൻ പറ്റണം. നമ്മൾക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ അതാ ചെയ്യുക. തന്റെ സഹോദരന്റെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യം അവന്റെ പ്രവർത്തനങ്ങളിലോ വിശ്വാസ കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം കൃത്യമായി, നമ്മളത് ആഘോഷിക്കുന്നുണ്ടാവുകയില്ല, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കാത്തത് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ മറുപടി, വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ ഇതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന അതിന്റെ ഉത്തരം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലെ 6000-ൽ കൂടുതലുള്ള ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. വിശുദ്ധ ഖുർആനിലെ 6000-ൽ കൂടുതലുള്ള ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ 10,000-ക്കണക്കിന് ഹദീസുകൾ, ഇതിലൊന്നും ഈ പറഞ്ഞിട്ടുള്ള റബീഉൽ അവ്വലിൽ നടക്കുന്ന നബി ദിനാഘോഷത്തെ സംബന്ധിച്ച് യാതൊരു പരാമർശവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജന മര്യാദകൾ പോലും പഠിപ്പിച്ചിട്ടുണ്ട്. ഖിബ്ലക്ക് നേരെ മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വിസർജനം നടത്താൻ പാടില്ല, മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, മുമ്പിട്ടോ പിന്നിട്ടോ നടത്താൻ പാടില്ല, വലതുകാല് വെച്ച് ബാത്റൂമിലേക്ക് പ്രവേശിക്കണം, ഇടതുകാല് വെച്ച് ബാത്റൂമിലേക്ക് പ്രവേശിക്കണം, വലതുകാല് വെച്ചാണ് തിരിച്ചു വരേണ്ടതെന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് യാതൊരു പരാമർശവുമില്ല. വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ ഇല്ല. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. എത്ര സഹീഹായ ഹദീസുകൾ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, ജാമിഉ തിർമിദി, സുനനു അബി ദാവൂദ്, സുനനു ഇബ്നു മാജ, ഇങ്ങനെ മുസ്നദ് അഹ്മദ്, മുസ്നദുൽ ബസ്സാർ, സുനനു ദാരിമി, സഹീഹ് ഇബ്നു ഖുസൈമ, ഇങ്ങനെ സഹീഹായ ഹദീസുകളും അതുപോലെ തന്നെ ഹദീസുകൾ ക്രോഡീകരിച്ച നിരവധി പണ്ഡിതന്മാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് കിതാബുകളും ഉണ്ട്. അവരുടെ കിതാബുകളിലൊന്നും 10,000-ക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ വരെ ഉണ്ടായിട്ട് അതിലൊരു പരാമർശവും ഈ പറഞ്ഞ ആഘോഷത്തെ സംബന്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആഘോഷിക്കാത്തതും അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും അതിനെ ശക്തമായി എതിർക്കുന്നതും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഇതാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിരോധിച്ചുവോ അതിൽ നിങ്ങൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറയാത്ത, സഹീഹായ ഹദീസുകളും പരാമർശിച്ചിട്ടില്ലാത്ത ഈ ആഘോഷത്തെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾക്ക് അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഒന്നാമത്തെ മറുപടി അതാണ്. വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മുറുകെ പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പഴച്ചു പോവുകയില്ല. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് സഹീഹായ എന്റെ സുന്നത്താണ്. ഇത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. നമ്മൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വർഗമാണോ നമ്മുടെ ലക്ഷ്യം എങ്കിൽ നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, ആചരിക്കുക, ആഘോഷിക്കുക. സഹീഹായ ഹദീസുകളിലുള്ള കാര്യം അത് വിശ്വസിക്കുക, ആചരിക്കുക, അത് ആഘോഷിക്കുക. ആഘോഷങ്ങളാണെങ്കിൽ ആഘോഷിക്കുക. അതിനപ്പുറത്തേക്ക് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസി ആഗ്രഹിക്കേണ്ട കാര്യമേ ഇല്ല. രണ്ടാമത്തെ മറുപടി, എന്തുകൊണ്ട് നമ്മൾ ഇത് ആഘോഷിക്കുന്നില്ല? അതിനുള്ള മറുപടി, ഈ സമൂഹത്തിൽ ഏറ്റവും ഉത്തമരായ തലമുറ എന്ന് പറഞ്ഞാൽ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും, എന്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ സഹാബികളാണ്. അതുപോലെ തന്നെ അതിനുശേഷം ജീവിച്ച താബിഈകളാണ്. അതിനുശേഷം ജീവിച്ച അത്ബാഉ താബിഈൻ, മൂന്ന് തലമുറ. അവരിൽ ഈ പറഞ്ഞ ഈ നബി ദിനാഘോഷം എന്ന് പറയുന്ന കാര്യമേയില്ല. അവരാണ് ഏറ്റവും മുമ്പന്മാർ, ഏറ്റവും മഹത്വമുള്ളവർ, ഏറ്റവും ഈമാനിന്റെ ഉടമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെക്കാൾ എത്രയോ സ്നേഹിച്ച ആളുകൾ അവരാണ്. അവരുടെ സ്നേഹവും നമ്മുടെ സ്നേഹവും എന്തൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം വ്യത്യാസമുള്ളതാണ്. നമ്മുടെ സ്നേഹം ഒരിക്കലും അവരുടെ സ്നേഹത്തോട് അടുക്കുകയില്ല. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ ഈ പറഞ്ഞ കാര്യമില്ല, അവരത് ആചരിച്ചിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി. എനിക്ക് ശേഷം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ അൽ ഖുലഫാഉർ റാശിദൂൻ അൽ മഹ്ദിയൂൻ, ഹിദായത്ത് ലഭിച്ചിട്ടുള്ള അൽ ഖുലഫാഉർ റാശിദൂൻ, അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹ ബിന്നവാജിദ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അഥവാ അത്രമാത്രം ശക്തമായ രൂപത്തിൽ നിങ്ങൾ അതിനനുധാവനം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ചര്യയിൽ ഈ പറഞ്ഞ കാര്യമില്ല, അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ആഘോഷം നടന്നിട്ടേയില്ല. അവർക്ക് റബീഉൽ അവൽ കടന്നുപോയിട്ടുണ്ട്, അവർക്കതിന് നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ രൂപത്തിൽ പോലും ഈ ആഘോഷം അവർ സംഘടിപ്പിച്ചിട്ടേയില്ല. ഒരു ചെറിയ സുന്നത്തുണ്ടെങ്കിൽ അത് ജീവിപ്പിക്കാൻ അതിയായ താല്പര്യമുള്ള മഹാന്മാരായ സഹാബ ഒരു ചെറിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മഹാന്മാരായ സഹാബികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ ഒരിക്കലും നമ്മൾക്കാകാൻ സാധിക്കൂല. അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ആഘോഷമല്ല, അതുകൊണ്ട് നമ്മളത് ആഘോഷിക്കുന്നില്ല. അവര് സ്വർഗത്തിൽ പോയ ആളുകൾ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള അൽ-അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന അവരുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ചില ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സഹാബികളും സ്വർഗത്തിലാണ് എന്നിരിക്കെ അവർ സഞ്ചരിച്ച വഴിയിൽ അവരുടെ സുന്നത്തുകളിൽ ഈ പറഞ്ഞ കാര്യമല്ല, അതുകൊണ്ട് നമ്മളത് ആഘോഷിക്കുന്നില്ല. മൂന്നാമത്തെ കാരണം, എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൗലിദ് ആഘോഷം നടത്തുന്നില്ല എന്നതിനുള്ള കൃത്യമായ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒന്നും കടത്തിക്കൂട്ടാനുമില്ല, അതിലൊന്നും കുറക്കാനുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിന്റെ എല്ലാവിധ അഹ്കാമുകളും പൂർത്തീകരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. ഈ ആയത്തിന് ശേഷം വേറൊരു ആയത്ത് ഇറങ്ങിയിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. എല്ലാവിധ അഹ്കാമുകളും ഇതിനുശേഷം ഒരു ഹുക്കുമ പറയുന്ന ഒരു ആയത്തും ഇറങ്ങിയിട്ടില്ല. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ആ ഹജ്ജ് വേളയിലാണ്, അറഫ ദിവസത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതോടുകൂടി ദീൻ പൂർത്തിയായി, ഇനി ഒന്നും അതിലേക്ക് കടത്തിക്കൂട്ടേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്തിനാ ദീനനുസരിച്ച് ജീവിക്കുന്നത്? എന്തിനാ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നത്? നമ്മൾ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആ ദീനനുസരിച്ച് ജീവിച്ചാൽ മതി. അന്ന് എന്തൊക്കെ ദീനായിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, അയ്യുഹന്നാസ് ജനങ്ങളെ, ലൈസ മിൻ ഷൈഇൻ യുഖർറിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനന്നാർ. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഇല്ല. ഇല്ലാ ഖദ് അമർതുകും ബിഹി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർറിബുകും മിനന്നാരി വയുബാഇദുകും മിനൽ ജന്ന, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിങ്ങൾ അകറ്റിക്കളയുന്ന ഏതൊരു കാര്യമുണ്ടോ? ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നിങ്ങൾക്ക് ഞാൻ അത് വിരോധിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഫമൻ സുഹ്സിഹ അനിൽ അനിൽ വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്, ആ വിജയത്തിന് വേണ്ടിയാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്ന ആ മഹത്തായ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും അതിലേക്ക് കൂട്ടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ഇനി നമ്മളത് ഒഴിവാക്കേണ്ടതില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ് കാര്യം, വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാം. റബീഉൽ അവ്വൽ 12-ന് ഇങ്ങനൊരു ആഘോഷം ഉണ്ടോ ഇല്ലേ പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇതുണ്ടോ? പരിശോധിച്ചാൽ കൃത്യമായ ഉത്തരം കിട്ടും, അത് ഇല്ല എന്നുള്ളത്. ഈ ആഘോഷിക്കുന്ന വ്യക്തികൾ തന്നെ അംഗീകരിച്ച കാര്യമാണ്, ഇത് ആദ്യ തലമുറകളിൽ ഉണ്ടായ കാര്യമേ അല്ല എന്നുള്ളത്. ആഘോഷിക്കുന്ന, ആഘോഷത്തിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും സജീവമായി സഹകരിക്കുന്ന, അതിനുവേണ്ടി അങ്ങേയറ്റം പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ തന്നെ അവരുടെ ലേഖനങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ പറയുന്ന കാര്യമാണ്. അത് തിരിച്ചു പറയുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ സംഭവം ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇല്ലേയില്ല. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജറ 300-ന് ശേഷം വന്നതാ എന്ന് അവർ തന്നെ പാടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, സ്വർഗം ലക്ഷ്യം വെക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, സ്വർഗത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളൊക്കെ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് എത്തുന്ന സ്വർഗത്തിൽ നിന്നകത്തുന്ന എല്ലാ കാര്യം റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട കാര്യവുമില്ല. എല്ലാം വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, മാ ബഖിയ ശൈഉ, ഒരു കാര്യവും ബാക്കിയായിട്ടില്ല, ഒന്നുമില്ല. യുഖർറിബു മിനൽ ജന്ന വയുബഇദു അനിന്നാർ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവുമില്ല. ഇല്ല വഖദ് ബുയ്യിന ലഖും, നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കപ്പെട്ടതിന് ശേഷമല്ലാതെ. എല്ലാം കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യവും ഇവിടെ വളരെ വളരെ വ്യക്തമാണ്. ഇനി ഒന്നും തന്നെ നമ്മൾ കൂട്ടേണ്ടതില്ല, കൂട്ടേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മളത് ആഘോഷിക്കാത്തതും അതിനെ ശക്തമായി എതിർക്കുന്നതും നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർഗത്തിലേക്ക് എത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതിനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ പകർത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇത് അനുസരിച്ച് പോയാൽ സ്വർഗത്തിലെത്താൻ സാധിക്കും. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആരാധന, ഇസ്ലാമിലുള്ള കാര്യങ്ങൾ തന്നെ എത്രയോ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണോ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങൾ തന്നെ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. അമലുൽ യൗമി വല്ലൈല, ഒരു രാത്രിയും പകലും ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങളായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ അമലുകൾ കുറഞ്ഞിട്ട് അതിനോടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യാതിരിക്കാൻ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സഹീഹായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും അംഗീകരിച്ചതുമായ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതന്നെ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനും ചെയ്യാനുമുണ്ട്. അതിലേക്ക് നമ്മൾ വരണം. അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. വബില്ലാഹി തൗഫീഖ്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. എന്തുകൊണ്ടാണ് ഈ മൗലിദാഘോഷത്തെ, നബിദിനാഘോഷത്തെ നമ്മൾ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യം, ഈ നബിദിനാഘോഷം നടത്തിയാൽ കൂലി കിട്ടും, അത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും, അതൊരു പ്രധാനപ്പെട്ട കർമ്മമാണ്, അതെന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു സുപ്രധാനമായ കാര്യമാണ് എന്നൊക്കെ വിശ്വസിച്ച് അത് ചെയ്യുമ്പോൾ അവരവരെ പറയാതെ പറയുന്നൊരു സത്യമുണ്ട്. അവർ പറയാതെ പറയുന്ന സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, പല നല്ല കാര്യങ്ങളും ചെയ്യാതെ പോയിട്ടുണ്ട്. പല നല്ല കാര്യങ്ങളും അവർ പഠിപ്പിക്കാതെ പോയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും ചെയ്യാതെ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാതെ പറയുന്നൊരു സത്യമാണ്. അതാണ് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്, മാനി ബിദഅഅ ഫിൽ ഇസ്ലാമി ബിദഅഅൻ യറാഹാ ഹസനതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതുതായ കർമ്മം തുടങ്ങുകയും എന്നിട്ട് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ നല്ല വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ നല്ലതാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ വാദിച്ചിരിക്കുന്ന കാര്യം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണ്. കാരണം لأن الله يقول الله ورنيكم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا دين പൂർത്തിയായി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇത് ചെയ്താൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം പലതും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നന്മകളും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അവൻ വാദിക്കുന്നത്. ഫമാലകും യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല, അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല. അന്ന് എന്തൊക്കെയാണോ ദീനായി പഠിപ്പിച്ചത് അത് മാത്രമേ ദീനായിട്ടുള്ളൂ. ഇന്ന് പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി ഒരുത്തം പുതുതായി ഉണ്ടാക്കട്ടെ, നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഏൽപ്പിച്ചിട്ടുള്ള റിസാല, റസൂലിന്റെ ദൗത്യം, ദൗത്യ നിർവഹണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഅദല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. എല്ലാ നന്മകളും റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു, ദീൻ പൂർത്തിയായി കഴിഞ്ഞു, എന്നിട്ടും ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, അത് ആചരിക്കാൻ തുടങ്ങിയാൽ, ആഘോഷിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നന്മകളും പഠിപ്പിക്കാതെ പോയിട്ടുണ്ട്. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ മാസത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണ് എന്നവർക്ക് അന്വേഷിച്ചാൽ കിട്ടാത്തതുകൊണ്ടാണ്, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിവസത്തെക്കുറിച്ച്, തിങ്കളാഴ്ചയെക്കുറിച്ച് പരാമർശമുണ്ട് ഹദീസിൽ. പക്ഷേ ആ മാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നാണ് ജനിച്ചത് എന്നൊന്നും കൃത്യമായി എവിടെയും വന്നിട്ടില്ല. റസൂലുള്ള ജനിച്ചത് ഇത് തിങ്കളാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് എന്തുകൊണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലയ്യ, അന്നാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, അന്നാണ് എനിക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, ഞാൻ നബിയായിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പെടുക്കാനാണ് പറഞ്ഞത്, ആഘോഷിക്കാനല്ല. ആഘോഷം അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് വെച്ചിട്ട് ചില ആളുകൾ പറയാറുണ്ട് നബി ദിന ആഘോഷത്തിന് തെളിവായിട്ട്. സഹോദരങ്ങൾ, ഇത് വെച്ചിട്ട് നോമ്പെടുക്കാനാ തെളിവ്. അതുകൊണ്ട് ദീനിൽ പലതും ഇനിയും നല്ലതായിട്ടുണ്ട് എന്നൊരു അഭിപ്രായപ്പെട്ട് പറഞ്ഞാൽ അവൻ പറയാതെ പറയുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നന്മകളും ഇവിടെ പഠിപ്പിക്കാതെ പോയിട്ടുണ്ട് എന്നാണ്. ഇതാണ് നാലാമത്തെ കാരണം. അഞ്ചാമത്തെ കാരണം, ഇത് ബിദ്അത്താണ്, ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇസ്ലാമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിദ്അത്തിനെ കുറിച്ച് എത്രമാത്രം ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ള എല്ലാ ഖുതുബയുടെ വേളയിലും പറയും, റസൂലുള്ള പറയും, വശറുൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായ കാര്യം അത് പുതിയ കാര്യങ്ങളാണ്. വകുല്ലു മുഹ്ദസതിൻ ബിദ്അ, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അതിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലതാണ്. വകുല്ലു ളലാലതിൻ ഫിന്നാർ, എല്ലാ ളലാലതും വഴികേടിലാണ്. എല്ലാ വിദഅത്തും ളലാലതാണ്, എല്ലാ ളലാലതും നരകത്തിലാണ്. അത് ചെയ്തയാൾ നരകത്തിലാണെന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയം നമ്മൾ ചിന്തിക്കണം. ഒരു ബിദഅത്ത് പോലും ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ ഇത് പറയും, പക്ഷെ ഒരു ബിദഅത്ത് ഒന്നുമില്ല, ഒറ്റ ബിദഅത്തും ഇല്ലെന്ന്. പക്ഷെ റസൂലുള്ള അങ്ങനെ വരാനിരിക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ തിന്മയെക്കുറിച്ച് നിരന്തരം ഉപദേശിക്കും. റസൂലിന്റെ കാലത്ത് ഒറ്റ ബിദഅത്തുണ്ട്, ഒരു ബിദഅത്തും ഇല്ല റസൂലിന്റെ കാലത്ത്. പക്ഷെ എല്ലാ ഖുതുബകളിലും റസൂലുള്ള അങ്ങനെ നിരന്തരം, ഇയാകും മുഹ്ദസാതിൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾ വെടിയണം എന്നൊക്കെ ശക്തമായി താക്കീത് ചെയ്യും. പക്ഷെ അന്ന് ഒരു പുതിയ കാര്യമില്ല, ഒരു ബിദഅത്ത് പോലുമില്ല, പക്ഷെ റസൂലുള്ള അങ്ങനെ താക്കീത് ചെയ്തുകൊണ്ടേയിരിക്കും. റസൂലിനറിയാം റസൂലിന്റെ കാലശേഷം പലതും വരും. അപ്പൊ റസൂലുള്ള ജീവിച്ചിരിക്കെ ഒന്നുപോലും ഇല്ലാത്ത കാര്യം അതിനെങ്ങനെ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും അത്. ചെറിയ വിഷയമാകില്ല, വലിയ വിഷയമായിരിക്കും. റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത വിദ്യാർത്ഥി എന്ന് റസൂലിന്റെ കാലത്ത് ഇല്ല, പക്ഷെ വരാനിരിക്കുന്ന ഒരു വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തമായതിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അൽ ബിദ്അത്തു അൽ ഹദസു ഫി ദീനി ബഅദൽ ഇക്മാൽ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ദീൻ പൂർത്തിയായതിനു ശേഷം പുതുതായി ഉണ്ടാക്കുന്ന ദിനാണ്. പൂർത്തിയായ ദീനിൽ റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. റമദാനിൽ എന്തൊക്കെയുണ്ട്? റമദാനിന്റെ ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനിലുണ്ട്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം, അതിനെ കുറിച്ച് പരാമർശമുണ്ട് ഖുർആനിൽ. 12 മാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അതെ, 12 മാസങ്ങളാണ് യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച സമയത്ത് അല്ലാഹുവിന്റെ അടുത്ത് 12 മാസങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. അതിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, പവിത്രതയുണ്ട്, തന്മകൾക്ക് പ്രത്യേകതയുണ്ട്, അതുപോലെ തന്നെ തിന്മ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ 4 മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിനെ എണ്ണി, മുഹറത്തിനെ എണ്ണി, ദുൽഖഅദയെ എണ്ണി, ദുൽഹിജ്ജയെ എണ്ണി റബിയുൽ അവ്വലിനെ കുറിച്ച് പരാമർശമല്ല. ദിവസങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠമായ യൗമു അറഫ, യൗമു അതേപോലെ തന്നെ മുഹറമിലെ ആഷൂർ, പല ദിവസങ്ങളുടെയും ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റബിയുൽ അവ്വൽ ഒരു ദിവസത്തിനൊരു ശ്രേഷ്ഠതയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ ദീൻ പൂർത്തിയായ ദീനിൽ ഈ പറഞ്ഞ ആഘോഷമേ ഇല്ല. അതുകൊണ്ട് ഇത് ബിദ്അത്താണ്. അത് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞതാണ്. ഇമാം ഫാഖിഹാനി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഈ മൗലിദ് ആഘോഷത്തിന് കിതാബിലോ സുന്നത്തിലോ ഒരു യാതൊരു അടിസ്ഥാനവുമില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമായിൽ ഉമ്മ, ഉമ്മത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരാളിൽ നിന്നും ഇങ്ങനെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യവും വന്നിട്ടില്ല. അല്ലദീനഹും ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ മാതൃകകളായിട്ടുള്ള ഒരു പണ്ഡിതന്മാരുടെ അടുത്തൊന്നും ഇതിൽ കൃത്യമായി ഒന്നും വന്നിട്ടില്ല. അൽ മുതമസ്സിഖീന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാൽപ്പാട് പിന്തുടരുന്ന യഥാർത്ഥ പണ്ഡിതന്മാർ ഒരാളും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. ബൽ ഹുവ ബിദ്അ, മറിച്ച് ഇത് ബിദ്അത്താണ്. ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് പറയുന്നത്. മറിച്ച് ഈ പറഞ്ഞ മൗലിദ് ആഘോഷം ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്താലൂൻ, ബത്താലുകൾ ഉണ്ടാക്കിയ ഒരു ബിദ്അത്താണ് അത്. അഥവാ ഒരു പണിയില്ലാതെ അറിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ അറബിയിൽ ബത്താൽ എന്ന് പറയാം. ഒരു പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കിയ ബിദ്അത്താണത്. വശഹവത്തു നഫ്സിൽ ഇഖ്തന ബിഹൽ അഖാലൂൻ, അത് തീറ്റ കൊതിയന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അവരുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇമാം ഫാഖിഹാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, ആരാത് തുടങ്ങിയത്? ഈ മൗലിദാഘോഷത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്, നിഷ്പക്ഷമായി സത്യസന്ധമായി ഒന്ന് പഠിച്ചു നോക്ക് എന്നത് തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുക, ഹദീസ് എടുത്ത് പരിശോധിക്കുക, ഇതിന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നത് തുടങ്ങിയത് മഹത്തരമായ നൂറ്റാണ്ടുകൾ തലമുറകളെന്ന് പരിചയപ്പെടുത്തിയ നൂറ്റാണ്ടിലൊന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞത് അവ്വലുമൻ അഹ്ദസഹ ഹുമു ശിയഅത്തുൽ ബാത്തിനിയ്യ, ഷിയാക്കളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഷിയാക്കളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ഒരുപാട് വിശ്വാസ കാര്യങ്ങളും തിന്മകളും തോന്നിവാസങ്ങളൊക്കെ ഷിയാക്കളിൽ നിന്ന് കടെടുത്തതാണ്. നമ്മളത് പരിശോധിച്ചാൽ മനസ്സിലാകും. വഹും ബനു ഉബൈദുൽ ഖജ്ജാഹ് അൽ മഅറൂഫൂന ബിൽ ഫാത്തിമിയീൻ, ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ഉബൈദുൽ ഖജ്ജാഹിന്റെ മക്കളാണ്, കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. മിസ്റും മഗരിബൊക്കെ ഭരിച്ചിരുന്ന, ഹിജ്റ നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ മൂന്ന് തലമുറക്ക് ഇത് പരിചയമല്ല, നാല് അഞ്ച് നൂറ്റാണ്ടുകളാണ് ഇവർ വന്നിട്ടുള്ളത്. ഇവർ ആഘോഷിച്ചിട്ടുള്ള നബിദിനാഘോഷം മാത്രമൊന്നുമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മീലാദ് അവർ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുടെയും മീലാദുകൾ അവർ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചു കൊണ്ടിരുന്നു. അതിൽ നിന്ന് എടുത്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള ഒന്നല്ല ഇത്. അതുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇനിയും ഇൻഷാല്ലാ അടുത്ത ഖുത്ബയിൽ അത് വിശദീകരിക്കാം. എന്തുകൊണ്ട് നമ്മളിത് ആഘോഷിക്കുന്നില്ല? കൃത്യമായ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല, ഒരു പരാമർശവുമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, മഹാന്മാരായ സഹാബ, അവർക്ക് ശേഷം ജീവിച്ച ഏറ്റവും ഉത്തമരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദ പറഞ്ഞിട്ടുള്ള, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള തലമുറയിലൊന്നും ഈ ആഘോഷമേ ഇല്ല. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്, ദീൻ പൂർത്തിയായി കഴിഞ്ഞു, അതിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നരകത്തിൽ നമ്മൾ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ കൃത്യമായി വക്കത് ബുയ്യി നിലക്കു, നിങ്ങൾ കൃത്യമായി അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ ഒന്നിലും ഈ പറഞ്ഞിട്ടില്ല, ഈ ആഘോഷത്തെക്കുറിച്ച് ഒരു പരാമർശമില്ല. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിൽ ഇനിയും നല്ല കാര്യങ്ങൾ, നല്ലതാണെന്ന് പറഞ്ഞ് പലതും തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നല്ല കാര്യങ്ങളും പഠിപ്പിക്കാതെ പോയിട്ടുണ്ട് എന്ന് നമ്മൾ വാദിക്കേണ്ട ഒരു അത് ഗുരുതരമായ ആരോപണമാണ്. അഞ്ചാമത്തത്, ഇത് ബിദ്അത്താണ്, തനിച്ച ബിദ്അത്താണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ഗൌരവം നമ്മൾ വേറെ തന്നെ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ബിദ്അത്ത് കൊണ്ടുണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞാൽ ശിർക്കും കുഫറും കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, ശിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്, കുഫറാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഗൌരവമുള്ള തിന്മയാണ് ബിദ്അത്ത് എന്നുള്ളത്. ദിനിലില്ലാത്ത കാര്യം അത്, പ്രത്യക്ഷത്തിൽ നല്ല കാര്യങ്ങളാണ് നമുക്ക് തോന്നും, അത് വിശ്വാസത്തിലുണ്ടാകും, കർമ്മത്തിലുണ്ടാകും, അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. സ്വർഗം പ്രതീക്ഷിച്ചിട്ടായിരിക്കും അത് ചെയ്യുക, അതിന്റെ ഏറ്റവും വലിയ നഷ്ടതാണ്. എന്തെങ്കിലും ഹറാമ് ചെയ്യുമ്പോൾ ദുനിയാവിലൊരു സുഖം ഉണ്ടാവും അതിന്. ചിലപ്പോ കള്ളു കുടിക്കുന്ന ആളുകൾക്കും വ്യഭിചരിക്കുന്ന ആളുകൾക്കും ഇവിടെ അതിന്റേതായ ഒരു ശൈത്താനികമായിട്ടുള്ള ഒരു പൈശാചികമായിട്ടുള്ള സുഖം ഉണ്ടാവും. പക്ഷെ ബിദ്അത്തിന് അങ്ങനെ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിശ്വസിച്ചിട്ട് ചെയ്യണം. അപ്പോ സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നരകത്തിൽ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. സഹോദരങ്ങൾ, ഇതൊരാൾ ഒരു വിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും വിശ്വാസം, എന്തെങ്കിലും പ്രവർത്തനം എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നമുക്ക് സമയം കിട്ടണം. അത് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കാരണം ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരലോക ജീവിതം തുടങ്ങി. അവിടെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്താ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, എന്റെ പഠനവും എന്റെ ചിന്തയും അതിലേക്ക് പോയിട്ടില്ല എങ്കിൽ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. നമുക്ക് പലതിനും സമയമുണ്ട്, എന്തിനു സമയമുണ്ട്, നമ്മുടെ സമയം പലതിനും ബാക്കിയാണ്. പക്ഷെ അതിനൊന്നും സമയമില്ലെങ്കിലും ഈ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മഹാനഷ്ടക്കാരാണ്, നമ്മൾ മഹാവിഡ്ഢികളാണ്. അതുകൊണ്ട് നമ്മളതിന് സമയം കണ്ടെത്തണം. നമ്മൾക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, പല ഭാഷകളും അറിയുന്ന ആളുകൾ ഉണ്ടാകും. അത് നിഷ്പക്ഷമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എനിക്കിതിൽ സത്യം മനസ്സിലാകണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അള്ളാഹുവേ ഞങ്ങൾക്ക് അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖന തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന വർസുഖന ജിതിനാബ എനിക്ക് സത്യം സത്യമായി മനസ്സിലാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബാതിലായ കാര്യങ്ങൾ ബാതിലാക്കി തന്നെ കാണിച്ചെന്ന് അത് ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ, നിഷ്പക്ഷമായി ചിന്തിക്കാൻ തീരുമാനിച്ചാൽ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം, മരണമില്ലാത്ത ജീവിതം, അതിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. റസൂൽ അല്ലാഹു തആല പറഞ്ഞതാണ്, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് ഫുർഖാൻ സത്യ വിവേചനം അവന് കൊടുക്കും എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യാന്വേഷികൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? സത്യം കാണിച്ചു കൊടുക്കും. നമ്മുടെ മനസ്സ് നന്നാക്കണം. തർക്കിക്കാൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി പഠിച്ചത്, നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഇങ്ങനെയാണ്. ഇനി അതിനെതിർക്കുന്ന ആളുകളൊക്കെ ശക്തമായി അവനെ ഇല്ലാതെയാക്കണം, അതിനുള്ള തെളിവുകൾ കിട്ടട്ടെ എന്ന് പറഞ്ഞ് പഠിക്കരുത്. മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാം, സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പഠിക്കാം. എന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിലൊരു കൃത്യമായ ഉത്തരം എനിക്കുണ്ടാകണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥന മനസ്സോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് ഹക്ക് കാണിച്ചു തരും. അള്ളാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പാടെ ഒഴിവാക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള വലിയ മനസ്സ് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.